പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, രാജവാഴ്ചയെക്കുറിച്ച് ഒരു പൊതുവായ അവലോകനം നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തി. ഇനി ആ രാജവാഴ്ചയുടെ വിവിധ ഘട്ടങ്ങളും ആ കാലഘട്ടത്തിലെ ചില പ്രമുഖ വ്യക്തികളും നമ്മൾ പഠന വിഷയമാക്കുകയാണ്. ഇന്ന് നമ്മൾ സാമുവേലിനെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സാമുവേലിന്റെ പേരിൽ തന്നെ രണ്ട് പുസ്തകങ്ങൾ അറിയപ്പെടുന്നുണ്ട്. രാജവാഴ്ചയുടെ തുടക്കമാണ് ആ പുസ്തകങ്ങളുടെ പ്രതിപാദന വിഷയം. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് സാമുവേലിന്റെ ഒന്നാം പുസ്തകം 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളാണ്. സാമുവേൽ ഒരു കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ മറ്റൊരു കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ഒരു ചുഴിക്കുറ്റി പോലെ വർത്തിക്കുന്ന വ്യക്തിയാണ്. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ നിന്ന് രാജവാഴ്ചയുടെ കാലഘട്ടത്തിലേക്ക് ഇസ്രായേൽ ചരിത്രം കടന്നു പോകുന്നത് സാമുവേലിലൂടെയാണ്. പഴയതിൻ്റെ അവസാനവും പുതിയതിൻ്റെ തുടക്കവും സാമുവേലിൽ നമ്മൾ കാണും. അവസാനത്തെ ന്യായാധിപനാണ്, ഒരുപക്ഷേ ഏറ്റവും ശക്തനും ഭക്തനും ദൈവത്തിന് സ്വീകാര്യനുമായ ന്യായാധിപനാണ് സാമുവേൽ. ഒരേ സമയം പുരോഹിതനാണ്, പ്രവാചകനാണ്, സൈന്യാധിപനാണ്, നേതാവാണ് സാമുവേൽ. സാമുവേലിൻ്റെ കാലത്താണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം അവസാനിക്കുക. സാമുവേലിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് രാജഭരണം ആരംഭിക്കുക. അപ്പോഴ് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ നിന്ന് രാജവാഴ്ചയിലേക്ക് ചരിത്രം കടന്നു പോകുന്നത് സാമുവേലിലൂടെയാണ്. രാജവാഴ്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത് സാമുവേൽ പുരോഹിതനും പ്രവാചകനുമാണ്. മോശ കഴിഞ്ഞാൽ ഇസ്രായേൽ ചരിത്രത്തെ ഇത്രമാത്രം സ്വാധീനിച്ച മറ്റു നേതാക്കന്മാർ ഉണ്ടോ എന്ന് സംശയമാണ്. രാജാക്കന്മാരെ വാഴിക്കാനും താൻ വാഴിച്ച രാജാവിനെ തന്നെ പിടിച്ചു താഴെയിറക്കാനും കഴിവുള്ള ശക്തനായിരുന്നു സാമുവേൽ. ഒറ്റയ്ക്കൊരു സൈന്യത്തെ മുഴുവനും നേരിടാനും ആക്രമിച്ചു വന്ന ഫിലിസ്ത്യ സൈന്യത്തെ തുരത്താനും സാമുവേലിന് കഴിഞ്ഞു. അത് മസിൽ പവർ കൊണ്ടല്ല, പേശിയുടെ ശക്തിയല്ല, വിശ്വാസത്തിൻ്റെ ശക്തിയായിരുന്നു സാമുവേലിനുണ്ടായിരുന്നത്. തന്നെ തിരഞ്ഞെടുത്ത ദൈവത്തോട്, വിളിച്ചവനോട് അവസാനം വരെ വിശ്വസ്തത പുലർത്തിയവനാണ് സാമുവേൽ. ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് വിരുദ്ധമായി, അതീതമായി അവൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ദൈവം ആവശ്യപ്പെടുന്നതനുസരിച്ച് സാമുവേൽ സാവൂലിനെ രാജാവായി വാഴിച്ചു. ആ രാജാവ് ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചപ്പോൾ അയാളെ താഴെയിറക്കി, അതിനു പകരം ദാവീദിനെ രാജാവായി വാഴിച്ചു. അത് സാമുവേലാണ്. ജനങ്ങളെ ഒന്നടങ്കം വിശ്വാസത്തിലേക്ക്, കർത്താവിനോടുള്ള വിശ്വസ്തതയിലേക്ക് നയിക്കാനും ശത്രുക്കൾക്കെതിരെ പിടിച്ചു നിൽക്കാൻ അവരെ ശക്തിപ്പെടുത്താനും സാമുവേലിന് സാധിച്ചു. ശക്തനായ പ്രവാചകൻ, ശക്തനായ പുരോഹിതൻ, ന്യായാധിപൻ സാമുവേൽ. ഈ സാമുവേലിൻ്റെ ജനനത്തെക്കുറിച്ച് സാമുവേലിൻ്റെ 1 പുസ്തകം 1, 2 അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫ്രയീം മലനാട്ടിലെ റമാത്തായിൽ സൂഫ് വംശജനായ എൽക്കാന എന്നൊരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സാമുവേലിൻ്റെ 1 പുസ്തകം ആരംഭിക്കുക. എൽക്കാനായിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, പെന്നീനായും ഹന്നായും. ഹന്നായിക്ക് മക്കളുണ്ടായിരുന്നില്ല. മക്കളില്ലാത്ത ഹന്ന ആണ്ടുതോറും തീർത്ഥാടനത്തിന് പോകുമ്പോൾ ഷീലോയിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് ദുഃഖിതയായിരുന്നു. അവൾ പ്രാർത്ഥിക്കുമായിരുന്നു. അവളുടെ ഒരു പ്രാർത്ഥന ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1:11 വാക്യത്തിൽ അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവളൊരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവെ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങനെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. ഒരു നാസീർ വ്രതക്കാരനായി മകനെ ദൈവത്തിന് പ്രതിഷ്ഠിക്കുമെന്നാണ് അമ്മ വാഗ്ദാനം ചെയ്യുക. എല്ലാ അമ്മമാർക്കും, കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയാണ് ഹന്ന. ഹന്നായുടെ പ്രാർത്ഥനയും കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് വളരെ വ്യക്തമായി ഏറ്റുപറയുന്ന ഒരു ബൈബിൾ ഭാഗമാണിത്. ദൈവം കനിഞ്ഞ് നൽകിയെങ്കിലേ കുഞ്ഞുങ്ങളുണ്ടാവും. എത്രയോ ദമ്പതികൾ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മക്കളില്ലാതെ ക്ലേശിച്ചു കഴിയുന്നു നമ്മൾ കാണുന്നു. ഒരു ഭാഗത്തുനിന്ന് മക്കളെ വേണ്ട എന്ന് പറയുന്നവർ, മാതൃഗർഭത്തെ തന്നെ കുഞ്ഞുങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റുന്നവർ, ഗർഭഛിദ്രം വഴി കുഞ്ഞുങ്ങളെ കഷ്ണം കഷ്ണങ്ങളാക്കി ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെടുത്ത് കളയുന്നവർ. കാരണങ്ങൾ എന്താണെങ്കിലും അതിക്രൂരമായി ജീവൻ നശിപ്പിക്കുന്നവരുണ്ട്. മറുഭാഗത്തു നിന്ന് എത്ര ആഗ്രഹിച്ചിട്ടും ശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കുഞ്ഞുങ്ങളെ കിട്ടാത്തവർ. കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ ദാനമായി സ്വീകരിക്കണം. കുഞ്ഞുങ്ങളെ എന്തിനു വേണ്ടിയാണ് സ്വീകരിക്കുന്നതെന്നും ഇവിടെ ഹന്ന പറയുന്നുണ്ട്. ദൈവത്തിനു വേണ്ടി വളർത്താൻ, ദൈവത്തിൻ്റെ മക്കളായി വളർത്താൻ വേണ്ടിയാണ് ദൈവം മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. കുഞ്ഞുങ്ങൾ മക്കൾ ആരുടെയും സ്വന്തമല്ല. ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാവുന്ന സ്വകാര്യ സ്വത്തല്ല മക്കൾ. മക്കൾക്ക് ജീവൻ നൽകുന്നത്, മക്കളെ മാതാപിതാക്കന്മാർക്ക് നൽകുന്നത് ദൈവമാണ്. ഈ സത്യം അറിഞ്ഞുകൊണ്ട് ഹന്ന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഹന്നായ്ക്ക് ഒരു പുത്രൻ ജനിച്ചു. ആ പുത്രന് 3 വയസ്സായപ്പോൾ ആ മകനെ അവൾ ദേവാലയത്തിൽ കർത്താവിന് കാഴ്ചവെച്ചു. 1:25-28 വാക്യങ്ങളിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനന്തരം ശിശുവിനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൾ പറഞ്ഞു, ഗുരു, ഇവിടെ അങ്ങയുടെ മുമ്പിൽ കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീയാണ് ഞാൻ. ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ആ ജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും. അവർ കർത്താവിനെ ആരാധിച്ചു. കർത്താവ് ദാനമായി നൽകിയ മകനെ കർത്താവിന് തന്നെ, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ഹന്ന സമർപ്പിച്ചു. ഇന്ന് മാതാപിതാക്കന്മാർക്ക് ഒരു വലിയ പാഠമാകേണ്ടതാണിത്. ദൈവം ദാനമായി നൽകുന്ന മക്കളെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വളർത്തണം. ദൈവ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് മാനവ സമൂഹത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയാകാം, ആരാധനയാവാം, സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാവാം. ദൈവം ഓരോരുത്തരെയും ഓരോ ദൗത്യമാണ് ഏൽപ്പിക്കുക. ആ ദൗത്യത്തിനു വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരണം. മക്കൾക്ക് ലഭിക്കുന്ന ദൈവവിളി അനുസരിച്ച് ജീവിക്കാൻ മാതാപിതാക്കന്മാർ അവരെ അനുവദിക്കുകയും ചെയ്യണം. ബാലനായ സാമുവൽ ദേവാലയത്തിൽ വളർന്നു വന്നു. 2:21 പറയും, ബാലനായ സാമുവലാകട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ വളർന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ വളർന്ന ബാലനായ സാമുവൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേർന്നിരുന്നു. 3:3 വരുമ്പോൾ 3 വാക്യം ഇങ്ങനെ കാണും, ദൈവത്തിന് മുമ്പിലെ ദീപം അണഞ്ഞിരുന്നില്ല. സാമുവൽ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ വേടകസ്ഥിതി ചെയ്ത് നിലരികെ കിടക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് സാമുവലിനെ വിളിച്ചു. ദൈവ ശുശ്രൂഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട സാമുവലിനെ ദൈവം വിളിച്ചു. ആ വിളി സാമുവലിന് ആദ്യം മനസ്സിലായില്ല. വിളിച്ചത് ഹേലി പുരോഹിതനായിരിക്കും എന്ന് വിചാരിച്ച് സാമുവൽ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. 5 വാക്യം, ഞാൻ ഇതാ അവൻ ഏലിയുടെ അടുക്കിലേക്ക് ഓടി, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. പുരോഹിതൻ, വൃദ്ധനായ പുരോഹിതൻ, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ച മങ്ങിയിരുന്നു. ദേവാലയ ശുശ്രൂഷ നടത്തുന്നെങ്കിലും ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിച്ച ഒരു വൃദ്ധ പുരോഹിതൻ്റെ ചിത്രമാണ് ഏലിയിൽ നമ്മൾ കാണുക. മക്കളെ ദൈവത്തിൻ്റെ പാതയിൽ വളർത്താനോ തൻ്റെ മക്കൾ പുരോഹിത വൃത്തിയിൽ അപാകതകൾ കാണിച്ചപ്പോൾ അവരെ തിരുത്താനോ സാധിക്കാതെ, ദൈവത്തിൻ്റെ സ്വരം കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ച, ദർശനം ലഭിക്കാൻ സാധിക്കാത്ത വിധത്തിൽ മനസ്സിനും കണ്ണുകൾക്കും തിമിരം ബാധിച്ച ഒരു വൃദ്ധനായ ഏലി, അദ്ദേഹമാണ് ജനത്തെ നയിച്ചത്. പൗരോഹിത്യം ദുർബലമായൊരു സാഹചര്യം, ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ഹിതമോ അറിയാൻ കഴിയാത്ത വിധം അന്ധമായി തീർന്ന സാഹചര്യം, ആ സാഹചര്യത്തിലാണ് ബാലനായ സാമുവലിനെ ദൈവം വിളിക്കുക. ആ വിളി ദൈവത്തിൻ്റേതാണെന്ന് തിരിച്ചറിയാൻ ഏലി തന്നെ സമയമെടുത്തു. മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഏലി സാമുവലിനെ ഉപദേശിച്ചു. 3:9 ഏലി സാമുവലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക, ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കണം എന്ന് പറയണം. അത് തന്നെ വീണ്ടും സംഭവിച്ചു. കർത്താവ് സാമുവലിനെ വിളിച്ചു. സാമുവൽ ഏലിയുടെ ഉപദേശമനുസരിച്ച് പറഞ്ഞു, കർത്താവെ അരുളി ചെയ്താലും ദാസൻ ഇതാ ശ്രവിക്കുന്നു. ഇതാണ് സാമുവലിൻ്റെ മനോഭാവം. കർത്താവെ അരുളി ചെയ്താലും ദാസൻ ഇതാ ശ്രവിക്കുന്നു. എല്ലാ മനുഷ്യർക്കും ആവശ്യമായ മനോഭാവമാണിത്. ദൈവം സംസാരിക്കും. അത് നിശയുടെ നിശബ്ദതയിലായിരിക്കാം, സ്വപ്നത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വേദനിക്കുന്നതിൻ്റെ നിലവിളിയിലൂടെ ആയിരിക്കാം, മേലധികാരികളിലൂടെ ആയിരിക്കാം, വ്യത്യസ്ത വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർക്കാൻ നമുക്ക് സാധിക്കണം. ആ കാതോർത്ത് ദൈവത്തിൻ്റെ സ്വരമാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ അത് സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. ദൈവം നന്മയിലേക്കാണ് നമ്മളെ വിളിക്കുക. ആർക്കും തിന്മ വരാൻ, ദോഷം സംഭവിക്കാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. കർത്താവെ അരുളി ചെയ്താലും ദാസൻ ഇതാശ്രവിക്കുന്നു. ഈ മനോഭാവത്തിലാണ് സാമുവേൽ വളർന്നു വരിക. 3:19 ഇങ്ങനെ കാണും: സാമുവേൽ വളർന്നു, കർത്താവ് അവനോടുകൂടി ഉണ്ടായിരുന്നു, അവൻ്റെ വാക്കുകളിൽ ഒന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. കർത്താവിൻ്റെ വാക്ക് സ്വീകരിക്കാൻ സന്നദ്ധരാകുന്നവരുടെ വാക്കുകൾ കർത്താവ് സ്ഥിരപ്പെടുത്തും, അവരിലൂടെ കർത്താവ് പ്രവർത്തിക്കും. തനിക്ക് താൻ പോരുമ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ കയ്യിലെ ഉപകരണമാണ് ഞാനെന്ന് മനസ്സിലാക്കാൻ, അംഗീകരിക്കാൻ കഴിയുന്ന വ്യക്തികളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുക. സാമുവേൽ വളർന്നു വന്നു. സാമുവേലിൻ്റെ ജീവിതം ഇസ്രായേലിൻ്റെ ജീവിതവുമായി കെട്ടുപിണഞ്ഞ് ഒരു വലിയ പ്രതിസന്ധിയിലെത്തുകയാണ്. ഇസ്രായേലിൻ്റെ ജീവിതം അതിരൂക്ഷമായൊരു പ്രതിസന്ധിയെ നേരിട്ട സാഹചര്യമാണ് ഫിലിസ്തീനുമായി അഫക്കിൽ വെച്ച് നടന്ന യുദ്ധം. സാമുവേലിൻ്റെ 1:4 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധത്തിൽ ഇസ്രായേൽക്കാർ പരാജയപ്പെട്ടു. തങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം തങ്ങളുടെ കൂടി ഇല്ലാത്തതാണ് എന്ന് തെറ്റിദ്ധരിച്ച അവർ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രത്യക്ഷ അടയാളമായ ഉടമ്പടിയുടെ വേടകം പടക്കളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു. പുരോഹിതന്മാർ തന്നെയാണ് പടക്കളത്തിലേക്ക് പേടകവുമായി പോയത്. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജോർദാൻ നദി കടക്കാൻ പേടകം മുമ്പേ പോകണമെന്ന് ജോഷുവ തീരുമാനിച്ചിരുന്നു. ജെറിക്കോ നഗരത്തിന് ചുറ്റും കർത്താവിന് പേടകം വഹിച്ച് പുരോഹിതന്മാർ 7 ദിവസം വലം വെച്ചപ്പോഴാണ് 7-ാം ദിവസം ജെറിക്കോയുടെ മതിലുകൾ തകർന്നു വീണത്. അത് വീണ്ടും ആവർത്തിക്കാമെന്നവർ വിചാരിച്ചു. സ്വന്തം ഇഷ്ടമനുസരിച്ച് ദൈവത്തെ നിയന്ത്രിക്കാമെന്ന് കരുതിയ ഏലിയുടെ മക്കൾക്ക് തെറ്റി. പേടകം പടക്കളത്തിൽ വന്നപ്പോൾ ഇസ്രായേൽക്കാർ ആർത്തട്ടഹസിച്ചു. ആ അട്ടഹാസം കേട്ട ഫിലിസ്തീർ കൂടുതൽ ശക്തി ആർജിച്ചു. കൂടുതൽ ധൈര്യത്തോടെ അവർ പൊരുതി. യുദ്ധത്തിൻ്റെ അവസാനം പേടകം തന്നെ ഫിലിസ്തീരുടെ കയ്യിലായി. ദയനീയമായ പരാജയം. പുരോഹിത പുത്രന്മാർ ഫിനഹാസും ഹോഫ്നിയും മരിച്ചു. പേടകം നഷ്ടപ്പെട്ടു. 4:18 ഇങ്ങനെ കാണും: ദൈവത്തിൻ്റെ പേടകം എന്ന് കേട്ടപ്പോൾ തന്നെ ഏലി വാതിൽപ്പടിക്കരികെയുള്ള പീഠത്തിൽ നിന്ന് പിറകോട്ടുമറിഞ്ഞു. വൃദ്ധനും ക്ഷീണിതനുമായ അവൻ കഴുത്തൊടിഞ്ഞു മരിച്ചു. ദൈവത്തിൻ്റെ പേടകം നഷ്ടപ്പെട്ടു. പുരോഹിതനും പുരോഹിതന് 2 മക്കളും മരിച്ചു. പേടകം നഷ്ടപ്പെട്ടുവെന്ന് കേട്ട ഫിനഹാസിൻ്റെ ഭാര്യ, പൂർണ്ണ ഗർഭിണിയായിരുന്ന ഭാര്യ, പ്രസവത്തോടുകൂടി മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് താൻ ജന്മം നൽകിയ കുഞ്ഞിന് അവർ പേരിട്ടു. 4:21 മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞിന് ഈ കബോദ് എന്ന് പേരിട്ടു. ഈ കബോദ്, കബോദ് എന്ന് പറഞ്ഞാൽ മഹത്വമാണ്, മഹത്വമില്ല എന്നാണ് പറയുക. ഇതാണ് ഒരു വലിയ പ്രതിസന്ധി. ദൈവത്തിൻ്റെ സംരക്ഷണം ഇസ്രായേൽക്കാർക്ക് ലഭിക്കും, ഉറപ്പുവരും എന്ന് വിചാരിച്ചിരുന്ന ആ പ്രത്യക്ഷമായ അടയാളം പോലും അവർക്ക് നഷ്ടപ്പെട്ടു. എല്ലാവരും തങ്ങളെ കൈവിടിഞ്ഞു, ദൈവം പോലും കൈവിട്ടുവെന്ന് തോന്നുന്ന ഒരു വലിയ പ്രതിസന്ധി. ഇവിടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം ഇസ്രായേൽക്കാർക്ക് കൂടുതൽ ശക്തമായി അനുഭവപ്പെട്ടത്. അതും സാമുവേലിലൂടെ. 5:6 ഫിലിസ്തീനിടയിൽ നിന്ന് കർത്താവിൻ്റെ പേടകം മടങ്ങി വരുന്നൊരു ചരിത്രമാണ് അവതരിപ്പിക്കുക. 7:00 വരുമ്പോൾ എപ്രകാരമാണ് സാമുവേൽ ഇസ്രായേൽ ജനത്തെ നയിച്ചത്, എപ്രകാരമാണ് സാമുവേൽ അവർക്ക് ധൈര്യം പകർന്നത് എന്ന് എടുത്തു പറയും. 7:2-3 ഇസ്രായേൽ ജനം കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു: പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്താർത്ഥ ദേവതകളെയും ബഹിഷ്കരിക്കണം. നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. ഫിലിസ്തീരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. രാജ്യത്ത് സുരക്ഷയും സമൃദ്ധിയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ ദൈവവിശ്വാസം, യഥാർത്ഥ ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസമനുസരിച്ച് അവിടുത്തെ ധാർമ്മിക നിയമങ്ങളനുസരിച്ച് ജനം ജീവിക്കാൻ തയ്യാറാകണം. അതിനു പകരം വിഗ്രഹങ്ങളിൽ ആരാധിച്ചാൽ, പ്രത്യാശ വെച്ചാൽ സുരക്ഷിതത്വം ഉണ്ടാവുകയില്ല. ഇതാണ് സാമുവേലിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇവിടെ ലഭിക്കുന്ന പാഠം. ഇസ്രായേല്യർ ബാലിൻ്റെയും അസ്താർത്ഥയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ചു, കർത്താവിനെ മാത്രം ആരാധിച്ചു. അതാണ് സാമുവേൽ ആവശ്യപ്പെടുന്നത്. ഇന്നും സാമുവേലിലൂടെ ദൈവം നൽകുന്ന ദൈവവചനം ഇതാണ്, ആശ്രയം ദൈവത്തിൽ മാത്രം. ഏത് പ്രതിസന്ധിയിലും വിശ്വസിക്കാവുന്ന ഒരുവൻ സ്രഷ്ടാവായ രക്ഷകനായ ദൈവം മാത്രമാണ്. ഒരു വിഗ്രഹത്തിനും ആരെയും രക്ഷിക്കാൻ സാധിക്കുകയില്ല. വിഗ്രഹം ദൈവമല്ല, ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യൻ പ്രതിഷ്ഠിക്കുന്ന എന്തുമാണ് വിഗ്രഹം? അത് പ്രതിമകളായിരിക്കാം, പ്രത്യയശാസ്ത്രങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ മനുഷ്യൻ വില കൽപ്പിക്കുന്ന മറ്റു പലതുമാകാം. അത് സമ്പത്താവാം, അധികാരമാവാം, ആഡംബരമാകാം, ആഭരണമാകാം. വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നവർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. യഥാർത്ഥ ദൈവത്തിലെ രക്ഷയുള്ളൂ, ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. ഇവിടെ ഒരു പ്രത്യേക സാഹചര്യം അവതരിപ്പിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ. ശത്രു സൈന്യം വലിയ സന്നാഹങ്ങളോടുകൂടി ആക്രമിക്കാൻ അടുത്തു വരുമ്പോൾ അധികമൊന്നും ആയുധമില്ലാത്ത ഇസ്രായേൽക്കാർ ഭയചകിതരായി. അവർക്ക് ആശ്രയിക്കാൻ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ദൈവത്തിൻ്റെ പ്രവാചകനായി, ആ ദൈവത്തിനും ജനത്തിനും മധ്യേ മധ്യസ്ഥനായി സാമുവേൽ നിന്നു. സാമുവേൽ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന കർത്താവ് ശ്രവിച്ചു. 7:9 സാമുവേൽ ഇസ്രായേലിന് വേണ്ടി കർത്താവോട് പ്രാർത്ഥിച്ചു, അവിടുന്ന് അവൻ്റെ പ്രാർത്ഥന ശ്രവിച്ചു. സാമുവേൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ ഫിലിസ്തീർ ഇസ്രായേലിനെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു. കർത്താവ് ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി ഫിലിസ്തീരെ സംഭ്രാന്തരാക്കി. അവർ പലായനം ചെയ്തു. ഇസ്രായേലിയർ മിസ്പായിൽ നിന്ന് ബത്കാർ വരെ അവരെ പിന്തുടർന്നു. ഇന്ന് സമാധാനത്തിനുള്ള മാർഗങ്ങൾ എല്ലാ രാജ്യങ്ങളും തേടുന്നുണ്ട്. സമാധാനമുണ്ടാകണമെങ്കിൽ സംഹാരശേഷി കൂടുതലുള്ള ആയുധങ്ങൾ വേണമെന്നാണ് പലരും ചിന്തിക്കുക. ഏറ്റവും കൂടുതൽ സംഹാരശേഷിയുള്ള ആയുധങ്ങൾ കൈവശമുണ്ടെങ്കിൽ തങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കും എന്ന് ജനങ്ങൾ കരുതുന്നു. അതുകൊണ്ട് അണുവായുധങ്ങളും അതിലും കൂടുതൽ സംഹാരശേഷിയുള്ള മറ്റ് ആയുധങ്ങളും നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് മനുഷ്യർ. മനുഷ്യൻ മനുഷ്യജീവനെ കൊന്നൊടുക്കാനുള്ള തത്രപ്പാടിൽ തൻ്റെ വരുമാനത്തിൻ്റെ, തൻ്റെ കഴിവിൻ്റെ, സമ്പത്തിൻ്റെ നല്ലൊരു പങ്ക് ചിലവഴിക്കുമ്പോൾ അനേകർ ദാരിദ്ര്യത്തിലും മുഴുപട്ടിണിയിലും പട്ടിണി മരണത്തിലും ഉഴലുകയാണ്. ആയുധങ്ങൾ സംഭരിച്ചു വെച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാമെന്ന് വിശ്വസിക്കുന്നവർക്ക് തെറ്റുപറ്റുന്നുവെന്ന് അടുത്ത കാലത്തെ സംഭവങ്ങൾ നമ്മളെ വീണ്ടും വീണ്ടും അനുസ്മരിപ്പിക്കുകയാണ്. ആയുധങ്ങൾ തന്നെ വിഗ്രഹങ്ങളായി മാറാം. ആയുധങ്ങൾ എനിക്ക് സംരക്ഷണം നൽകുമെന്ന് വിചാരിക്കുന്നെങ്കിൽ 11 പോലുള്ള അനുഭവങ്ങൾ അതിനൊരു തിരിച്ചടിയാണ്. ആയുധം കൊണ്ട് സംഹരിച്ച് സമാധാനം സ്ഥാപിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. കർത്താവിലേക്ക് മടങ്ങി വരിക, പൂർണ്ണ ഹൃദയത്തോടെ സത്യദൈവത്തിൽ ആശ്രയിക്കുക, ആ ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ആ പ്രമാണം വളരെ വ്യക്തമായി യേശുവിലൂടെ നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ശത്രുക്കളെ സ്നേഹിക്കുക. ശത്രുവിനെ കൊന്നൊടുക്കിക്കൊണ്ട്, ശത്രുവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടല്ല സമാധാനം സ്ഥാപിക്കുക. സമാധാനം നീതിയുടെ ഫലമാണെന്ന് ബൈബിളിൽ അനേകം തവണ ആവർത്തിച്ചു പറയും. വിശ്വസിക്കുക, സംഭ്രമിക്കാതിരിക്കുക, ധൈര്യമായിരിക്കുക. പുറപ്പാട് സംഭവത്തിലും ഇപ്പോഴ് ഇവിടെ സാമൂഹ്യൻ്റെ ജീവിതത്തിലും തുടർന്നുള്ള അനേകം സംഭവങ്ങളിലും ബൈബിൾ എടുത്തു കാണിക്കുന്ന വളരെ വ്യക്തമായൊരു പാഠമാണ്, ദൈവമാണ് സമാധാനം നൽകുക. ആ ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ സമാധാനം സ്ഥാപിക്കാൻ സാധിക്കൂ. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് തന്നെ കൊലവിളി മുഴക്കുകയും ബോംബിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്ന പലരുമുണ്ട്. പല സംവിധാനങ്ങളുണ്ട്, പല സംഘടനകളുണ്ട്. പക്ഷെ നാം ഒരു കാര്യം ഓർക്കണം, ദൈവം യഥാർത്ഥ ദൈവമാണെങ്കിൽ ആരെയും കൊല്ലാൻ ആ ദൈവം ആഗ്രഹിക്കുകയില്ല. ദൈവം കൊലയാളിയല്ല, ദൈവം മരണത്തിൻ്റെ ദൈവമല്ല, ദൈവം ജീവൻ്റെ നാഥനാണ്. താൻ സൃഷ്ടിച്ച എല്ലാം ജീവിക്കണം, നന്നായി ജീവിക്കണം. തൻ്റെ ഛായലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ യഥാർത്ഥത്തിൽ സഹോദരങ്ങളായി, ഏകോദര സഹോദരങ്ങളെപ്പോലെ, ഒരേ പിതാവിൻ്റെ മക്കളെപ്പോലെ ജീവിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ എതിരാളിയെ കൊല്ലാനായിട്ട് ആഹ്വാനം ചെയ്യുന്നവർ ആരായാലും, അത് രാഷ്ട്രീയ നേതാക്കന്മാരാവട്ടെ, മത നേതാക്കന്മാരാവട്ടെ, ദൈവത്തെ അറിയാത്തവരാണ്. ദൈവത്തിൻ്റെ പേരിൽ കൊല നടത്താൻ സാധിക്കുകയില്ല. പക്ഷെ ചോദിക്കുമായിരിക്കും, പഴയ നിയമത്തിലോ? പഴയ നിയമത്തിൽ ഒരു കടന്നുപോയ പ്രത്യേക കാലഘട്ടത്തിൻ്റെ സവിശേഷതയാണെന്ന് ഓർക്കുക. ആ പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ അത് പഴയതാണെന്നും അതിൻ്റെ പൂർത്തീകരണം യേശു ക്രിസ്തുവിലാണെന്നുള്ള കാര്യവും മറക്കാതിരിക്കുക. യേശുവിലൂടെ ലഭിച്ച സ്നേഹത്തിൻ്റെ പ്രമാണം, നീതിയുടെ ആഹ്വാനം, അത് എല്ലാ ജനങ്ങളും സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ പിന്നെ അണുവായുധങ്ങളുടെ ആവശ്യമുണ്ടാവില്ല, മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും ആവശ്യമുണ്ടാവില്ല. നീതിയും സമാധാനവും കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോഴാണ് നമുക്ക് ലഭിക്കുക. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെല്ലാം മക്കളായി സ്വീകരിച്ചു. ഞങ്ങൾ പരസ്പരം സഹോദരങ്ങളായി ജീവിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. സൂര്യക്കൂട്ടി വയ്ക്കുന്ന ആയുധത്തിൻ്റെ ശക്തിയിലല്ല ഞങ്ങൾ ആശ്രയിക്കേണ്ടതെന്ന്, വിഗ്രഹങ്ങളുടെ പിന്നാലെയല്ല ഞങ്ങൾ പോകേണ്ടതെന്ന് സാമുവേലിൻ്റെ ജീവിതത്തിലൂടെ അവർ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നത് നീതിയും സ്നേഹവും പരിശീലിക്കുമ്പോഴാണ്, ആയുധങ്ങൾ സുരുക്കൂട്ടി വയ്ക്കുമ്പോഴല്ല എന്ന് ഈ അനുഭവം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. കർത്താവേ, ഈ പാഠം ഞങ്ങളെല്ലാവരെയും പഠിപ്പിക്കണമേ. അങ്ങിൽ ഉറച്ചു വിശ്വസിക്കാൻ, ഹൃദയം തുറന്ന് ശത്രുക്കളെയും സ്നേഹിക്കാൻ ഞങ്ങളെല്ലാവരെയും, രാഷ്ട്ര നേതാക്കന്മാരെയും മത നേതാക്കന്മാരെയും സകല മനുഷ്യരെയും അവിടുന്ന് പഠിപ്പിക്കണമേ. വിദ്വേഷവും വിരോധവും മാറി സ്നേഹത്തിലും സമാധാനത്തിലും ഐക്യത്തിലും സകല ജനതകളും ഒരുമിച്ച് ജീവിക്കാൻ അവിടുന്ന് ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടറിയണമേ. ആമേൻ.